നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
താങ്ങാനാവാത്ത പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ സ്വയം മരണം തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ഓസ്ട്രേലിയയിലും നിരവധി ആത്മഹത്യകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 2019 ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 2018 ആകെ 3046 പേരാണ് ആത്മഹത്യ ചെയ്തത്. 15 വയസ്സിനും 44 വയസ്സിനും ഇടയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ രാജ്യത്ത് ആത്മഹത്യ ചെയ്തതെന്നാണ് കണക്കുകൾ. ഇവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? ആത്മഹത്യാ പ്രവണതയുള്ളവരെ സഹായിക്കാൻ എന്തൊക്കെ സേവനങ്ങളാണ് ഓസ്ട്രേലിയ നൽകുന്നത്? ഇക്കാര്യങ്ങളെല്ലാം വിവരിക്കാൻ നോർത്ത് വെസ്റ്റേൺ മെൽബൺ പ്രൈമറി ഹെൽത്തിൽ സൂയിസൈഡ് പ്രിവെൻഷൻ പ്രോഗ്രാം ഓഫീസറായ കിരൺ നായർ ചേർന്നു. ഒരു ദശാബ്ദത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടന്നത് 2015 കിരൺ നായർ പറയുന്നു. ഓരോ സംസ്ഥാനത്തെയും നിരക്കുകൾ വ്യത്യസ്തമാണെങ്കിലും ന്യൂ സൗത്ത് വെയിൽസിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ന്യൂ സൗത്ത് വെയിൽസിന് തൊട്ടു പിന്നാലെ തന്നെ ക്വീൻസ്ലൻഡും വിക്ടോറിയയും ഉണ്ടെന്ന് കിരൺ സൂചിപ്പിക്കുന്നു.
Suicide rate in 2015 was 12.6 deaths by suicide per 100,000 people, and that is the highest rate that we've seen in the last 10 plus years. It does vary from state to state though. The highest number of deaths was in New South Wales, followed by Queensland and followed by Victoria.
നിരവധി കാരണങ്ങളാണ് ആളുകളെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് കിരൺ ചൂണ്ടിക്കാട്ടുന്നു. അമിത മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗവും ജീവിതത്തോടുള്ള താല്പര്യം നഷ്ടപ്പെടുന്നതുമെല്ലാം ഇതിൽ ചില കാരണങ്ങളാണെന്ന് കിരൺ ചൂണ്ടിക്കാട്ടുന്നു.
It's important that we can recognize the warning signs, because there often are warning signs before someone does suicide. So something might be someone might be giving away their possessions, or might be talking about cherished times with loved ones. People might be engaging in risky behaviors such as excessive drinking, drug use, gambling is another risk factor, even decreased interest in work, school or other activities, issues in their life that they might be presented with, for instance for males, relationship breakdown is a really big risk factor. Social relationships as well as academic pressures and work pressures. So there's a whole range, but it's important to identify these signs if someone is experiencing one or multiple of those.
രാജ്യാന്തര വിദ്യാർത്ഥികളുടെ ഇടയിലും കർഷകരുടെ ഇടയിലുമാണ് ആത്മഹത്യകൾ കൂടുതലുള്ളതായി കണ്ടുവരുന്നതെന്നും കിരൺ പറയുന്നു. പഠനത്തിന്റെ സമ്മർദ്ദവും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് രാജ്യാന്തര വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കാൻ കാരണം. കഴിഞ്ഞ 6 27 രാജ്യാന്തര വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തതെന്നും ഇതിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ടെന്നും കിരൺ വ്യക്തമാക്കുന്നു.
There have been recent deaths by suicide in the international student community. As we know, India particularly has the second largest foreign student population after China, and international students can be vulnerable to feeling the strain of financial and academic stress. Recently, there was a study released by the Coroner's Prevention Unit, and there were 27 international student suicides over the last 6 years. The Indian international students, there were Indian students within that 27. And it's been observed that potential factors for the suicide included financial difficulties and very much so academic stress, and also a reflection upon how the academic stress or academic failings would appear to be back home.
ആത്മഹത്യാ പ്രവണതയുള്ളവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഏർലി ഇന്റർവെൻഷൻ അഥവാ നേരത്തെ ഇടപെട്ട് പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് ഏറ്റവും സഹായകരമാകുന്നതെന്ന് കിരൺ ചൂണ്ടിക്കാട്ടുന്നു.
In terms of intervening early, speaks to recognizing the warning signs. So again, making sure that if someone does display a behavior that might be odd or unusual, again, excessive drinking, drug use, gambling, even if they mention or joke about suicide, death or dying, and a sudden withdrawal from friendships after an event or even unrelated to an event, or loss of interest in activities, that's the first part. Then, of course, it's about having the conversation. You can ask someone, are you thinking of suicide, or have you thought of suicide? Because that opens up the conversation. So those are the first steps to opening up that conversation and making sure we can talk about it.
ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ പ്രോഗ്രാം ഓഫീസർ എന്ന നിലയ്ക്ക് സമൂഹത്തിന് ഇതേക്കുറിച്ച് പരിശീലനം നൽകുകയും ആത്മഹത്യാ പ്രവണതയുള്ളവരുമായി സംസാരിച്ച് ഡോക്ടറുടെയോ മാനസികാരോഗ്യ വിദഗ്ധന്റെയോ സഹായം ലഭ്യമാക്കുകയുമാണ് കിരൺ ചെയ്യുന്നത്.
So in my work we're aiming to reduce the suicide rates in the areas that I work in Melbourne, and part of those activities is training the community. So we have different types of training which of course help people and equip them with the skills to have that conversation in a safe manner, and of course give them the confidence to refer on to a professional, so a doctor, a psychologist, a social worker, and even referring on to helplines and resources as well.
എന്നാൽ ആത്മഹത്യ എന്നത് ഒരു നിമിഷത്തെ ചിന്ത കൊണ്ട് സംഭവിക്കുന്നതൊന്നായതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണതയുള്ളവരിൽ നേരത്തെ ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്നും കിരൺ പറയുന്നു.
In those moments, it's what we refer to as crisis situations. So firstly, with crisis situations, it's important to know if someone's in immediate danger, calling 000. And as part of the emergency services, they often link in with what we call a crisis and assessment treatment team. And they provide support and assessment if someone is at risk of self-harm or feeling suicidal. And in terms of the background, it's important to recognize that not every culture and every background is the same, and that there are differences in social pressures and marital pressures and relationship pressures. And if you're seeing something that someone might be struggling, again, another sign that it's just important to ask that question before it gets to that stage.
ആത്മഹത്യ ചെയ്യുന്നവർ മാത്രമല്ല ആത്മഹത്യ ചെയ്യുന്നതിന് സാക്ഷ്യം വഹിക്കുന്നവരെയും ഇത് മാനസികമായി ബാധിക്കാറുണ്ട്. ഇവർക്കായും ഓസ്ട്രേലിയയിൽ നിരവധി സേവനങ്ങൾ ലഭ്യമാണ്. ഇതേക്കുറിച്ചും കിരൺ വിവരിക്കുന്നു.
Many families that have experienced suicide via what we call lived experience, and lived experience isn't just from that individual, it's from family, friends, whether they've witnessed it or not, the impact can be really, really huge. And it's important during that first time that they have the support, of course, because they might be feeling shock, guilt, anger, feeling like they could have helped the person, depression, and they might even have thoughts of suicide themselves. So it's really important that they use those, such as Lifeline, Suicide Callback Service, or Beyond Blue, and even for kids as well, understanding that kids in the family as well, if they need support, they can use Kids Helpline or Headspace, and even so, going to see your local doctor, and bereavement support groups, so support groups for those who have lost a loved one to suicide, are really, really helpful.
ഒരിക്കൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവർക്ക് വീണ്ടും അതിനുള്ള പ്രവണതയുള്ളതിനാൽ ഇവർ സുരക്ഷിതരാണോ എന്ന് ഉറപ്പുവരുത്താനും ഓസ്ട്രേലിയയിൽ സേവനങ്ങളുണ്ട്. സൂയിസൈഡ് വാച്ച് പോലുള്ള സേവനങ്ങളാണ് ഇതിനായി ഇവിടെ ലഭ്യമാകുന്നത്. ഇതേക്കുറിച്ചും കിരൺ വിശദീകരിക്കുന്നു.
Once someone has attempted, and you're right, they are more likely to attempt again as opposed to someone who hasn't. So it's really important to connect them in with services immediately. There's also suicide observation, suicide watch. There's also watch lists for whether it be for other services to make sure that person's okay and safe, and services to check in on a regular basis to make sure that person's progressing. Often that person will have a care plan, and then of course hospitals are known to have suicide support services when someone leaves hospital, and that way they always check up and check in and making sure that those steps are in place so it doesn't happen again.
ആത്മഹത്യാ പ്രവണതയുള്ളവർക്കും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുമെല്ലാം ഓസ്ട്രേലിയ നൽകുന്ന ഈ സേവനങ്ങൾ ഉപയോഗിക്കുന്നത് സഹായകരമാകുമെന്ന് കിരൺ ചൂണ്ടിക്കാട്ടുന്നു.
First of all, you're not alone, and secondly, you're only a conversation away. It's very, very important if you have anything you're feeling about, have a chat to someone, whether it be a friend, a family member, and of course tell them that you need the help. I would like to just mention, so finally, if anyone is having thoughts, please call Lifeline on 1-3-1-1-4. They're available 24/7, and in the case of an emergency, contact 000 if you are going through crisis, or you know someone who is going through crisis.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.